പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിരുന്നു മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്നു വിശ്രമിക്കുന്നു, അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന് സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കിട്ടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിന് ഒരുക്കമായുള്ള പ്രവചനങ്ങൾ പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് 2 പ്രവചനങ്ങളാണ്. ഒന്ന്, യൂദ എന്ന തൻ്റെ പുത്രന് യാക്കോബ് നൽകിയ അനുഗ്രഹം. മരണക്കിടക്കയിൽ കിടന്ന് യാക്കോബ് നൽകുന്ന അന്തിമ ആശീർവാദമാണ്. തൻ്റെ മക്കൾ 12 പേരെയും വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും നൽകുന്ന ആശീർവാദം രേഖപ്പെടുത്തുന്നതിൽ യൂദായ്ക്ക് നൽകിയ ആശീർവാദമാണ് ഇവിടെ പ്രവചനമായി നമ്മൾ കാണുന്നത്. രണ്ടാമത്തേത്, ഒരു വിജാതീയനായ പ്രവാചകൻ ബാലാം നടത്തിയ പ്രവചനങ്ങളാണ്. രണ്ടും രാജത്വത്തെ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചെങ്കോലും നക്ഷത്രവും എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അധികാരത്തിൻ്റെ രാജത്വത്തിൻ്റെ അടയാളമാണല്ലോ ചെങ്കോൽ. ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല എന്നുള്ള വാഗ്ദാനമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം, അത് ബാലാമിൻ്റെ പ്രവചനം. നമുക്ക് ആദ്യത്തെ പ്രവചനത്തിൽ അല്പമൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കാം. യാക്കോബ് തന്നെ മരണക്കിടക്കയിലെത്തിയിരിക്കുന്നു, ഈജിപ്തിലാണ്. മക്കൾ 12 പേരും യാക്കോബിൻ്റെ അടുത്തുണ്ട്. ബെഥേലിലെ ദർശനവും പെനുവേലിലെ മൽപ്പിടുത്തവും കഴിഞ്ഞ് യാക്കോബ് ഏറെ ദൂരം പിന്നിട്ടു. യാക്കോബിൻ്റെ മക്കളെല്ലാം വളർന്നു, വലിയവരായി. മക്കൾ തമ്മിൽ ശത്രുതയുണ്ടായി. പ്രത്യേകിച്ചും ഇഷ്ടപത്നിയായ റാഹേലിൻ്റെ പുത്രൻ ജോസഫിനോട് മറ്റു സഹോദരങ്ങൾക്ക് അസൂയയുണ്ടായി. വെറുപ്പും വിദ്വേഷവുമായി അത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വക്കിലെത്തി. അവിടെ നിന്നാണ് ജോസഫിനെ അവർ അടിമയായി വിൽക്കുകയും ജോസഫ് ഈജിപ്തിൽ ചെന്നെത്തുകയും ചെയ്യുന്നത്. ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ജോസഫിനെ ദൈവം സംരക്ഷിച്ചു. അവസാനം യാക്കോബിൻ്റെ മക്കൾ എല്ലാവരും, യാക്കോബും, ജോസഫിനെ അനുഗമിച്ച് ഈജിപ്തിലെത്തി ഗോഷേൻ പ്രദേശത്ത് വാസമുറപ്പിച്ചു. ഇങ്ങനെ വാഗ്ദത്ത ഭൂമിയിൽ നിന്നകലെ ഈജിപ്തിൽ വാസമുറപ്പിച്ച യാക്കോബ് മരിക്കുന്നതിന് മുൻപ് നൽകുന്ന ആശീർവാദമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. 12 മക്കളെയും ആശീർവദിക്കുമ്പോൾ യൂദായ്ക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നു എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. പൂർത്തീകരണത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. യൂദായുടെ ഗോത്രത്തിൽ നിന്നാണ് രാജാവ് വന്നത്. പക്ഷേ യൂദായ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യൂദായെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 സംഭവങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. യൂദ ഇഷ്ടപത്നിയല്ലാത്ത അഥവാ യാക്കോബ് അത്ര തന്നെ സ്നേഹിക്കാത്ത ലെയായുടെ പുത്രനാണ്. പക്ഷേ ഈ യൂദായുടെ സ്വഭാവത്തിൽ നിന്ന് 2 കാര്യങ്ങൾ ബൈബിൾ പ്രത്യേകം എടുത്തു പറയുന്നു. അത് ജോസഫുമായി ബന്ധപ്പെട്ടതാണ്. 2 സഹോദരന്മാരെല്ലാവരും കൂടി ജോസഫിനെ കൊല്ലാനൊരു തീരുമാനമെടുത്തിരുന്നു. കാരണം പിതാവിന് ജോസഫിനോടാണ് കൂടുതൽ താല്പര്യം എന്നവർ മനസ്സിലാക്കി. അവർ പ്രത്യേകമായി കൈനീളമുള്ളൊരു കുപ്പായം കൊടുത്തത്, അത് വിശിഷ്ടമായ ഒരു സമ്മാനമായി കൊടുത്തത് മറ്റുള്ളവരുടെ അസൂയ വർദ്ധിക്കുന്നതിന് കാരണമായി. വേറെയും ഉണ്ടായിരുന്നു പല കാരണങ്ങളും. യാക്കോബിൻ്റെ സ്വപ്നങ്ങളും യാക്കോബിന് പിതാവിനോടുള്ള പ്രത്യേകമായ അടുപ്പവും യാക്കോബിന് ജോസഫിനോടുള്ള പ്രത്യേകമായ അടുപ്പവും ജോസഫ് സഹോദരങ്ങൾക്കെതിരെ നടത്തിയ ആരോപണങ്ങളും എല്ലാം ഇതിന് കാരണമായിത്തീരും. എന്തെങ്കിലും ആവട്ടെ, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് യാക്കോബ് ജോസഫിനെ പറഞ്ഞയച്ചു. ജോസഫ് വരുന്നത് അകലെ നിന്ന് കണ്ടുകൊണ്ട് തന്നെ സഹോദരന്മാരവനെ വധിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് യൂദ ആദ്യമായിട്ട് ഇടപെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. കുഴിയിൽ എറിഞ്ഞിരുന്ന ജോസഫിനെ എന്തു ചെയ്യണമെന്ന്, പിന്നീട് വധിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്ന സാഹചര്യത്തിൽ യൂദ ഇപ്രകാരം ഇടപെടുന്നതായിട്ട് കാണാം. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലരുടെ ഒരു യാത്രാസംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണുണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. ഇതാണ് യൂദായുടെ ആദ്യത്തെ ഇടപെടൽ. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. രക്തബന്ധത്തിലുള്ള ഊന്നൽ, സഹോദരനെ കൊല്ലുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം യൂദായ്ക്കുണ്ട്. കായനിൽ നിന്ന് വ്യത്യസ്തമാണ് യൂദായുടെ മനോഭാവം. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ചോദിച്ച കായനെ പോലെയല്ല ഇവിടെ യൂദ. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മളവനെ ഉപദ്രവിക്കരുത്. ഈ ഒരു നിലപാട് യൂദായിൽ ശ്രദ്ധേയമായി. അപ്പോൾ സഹോദരനെ ഉപദ്രവിക്കേണ്ട, ഇവനെൻ്റെ സഹോദരനാണ് എന്ന് ഏറ്റുപറയാൻ തയ്യാറാകുന്നതാണ് യൂദായുടെ ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത്, യൂദ ജോസഫിൻ്റെ അടുക്കൽ ബെഞ്ചമിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സംഭവമാണ്. അത് 44-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. കാനാൻ ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിൽ ധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ യാക്കോബ് തൻ്റെ മക്കളെ ധാന്യം ശേഖരിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. ജോസഫായിരുന്നു കാര്യസ്ഥൻ. അത് ജോസഫാണെന്ന് യാക്കോബിൻ്റെ മക്കൾ മനസ്സിലാക്കിയില്ല, പക്ഷേ ജോസഫ് മനസ്സിലാക്കിയിരുന്നു. ജോസഫിൻ്റെ അടുക്കലൊന്നവർ ധാന്യം ശേഖരിച്ചു. തിരിച്ചു പോകുന്ന വഴിക്ക്, രണ്ടാം തവണ തിരിച്ചു പോകുന്ന വഴിക്ക് ജോസഫിൻ്റെ പാനപാത്രം ബെഞ്ചമിൻ്റെ ചാക്കിൽ വയ്ക്കുകയും ജോസഫിൻ്റെ എൻ്റെ സേവകർ അവനെ പിടികൂടുകയും ചെയ്ത സംഭവം ബൈബിളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോസഫ് ബെഞ്ചമിനെ തൻ്റെ അടിമയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. യജമാനൻ്റെ പാനപാത്രം മോഷ്ടിച്ചു എന്ന വലിയ കുറ്റത്തിന് ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ യൂദ ബെഞ്ചമിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വളരെ ദീർഘമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് സംഭവം. ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായം 18 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഞാനതിൽ നിന്ന് ഒരു വാക്യം മാത്രം വായിക്കട്ടെ. തൻ്റെ പിതാവിൻ്റെ വാർദ്ധക്യത്തെയും ക്ലേശങ്ങളെയും ബെഞ്ചമിൻ ഏറ്റവും ഇളയ മകൻ, ആ മകനെ കൂടെ കൊണ്ടുവരാനായിട്ട് ജോസഫ് നിർബന്ധിച്ചതിൻ്റെ പേരിൽ യാക്കോബിനോട് മാധ്യസ്ഥ്യം യാചിച്ച് പറഞ്ഞ് യൂദ ബെഞ്ചമിനെ കൂടെ കൊണ്ടുവന്ന കഥകളും, ബെഞ്ചമിനെ കൂടാതെ തിരിച്ചു ചെന്നാൽ പിതാവിനുണ്ടാകാവുന്ന ആഘാതത്തെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം യൂദ ഇപ്രകാരമാണ് പറയുന്നത്, അതിനാൽ ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യമാണ്. ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ യൂദായുടെ സ്വഭാവ സവിശേഷത എടുത്തു കാണിക്കുന്നൊരു സംഭവമാണിത്. കുറ്റക്കാരൻ അല്ല എന്നറിയാം, എങ്കിലും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ പോകുന്ന, അടിമയാക്കപ്പെടാൻ പോകുന്ന ഇളയ അനുജൻ ബെഞ്ചമിന് പകരം സ്വയം അടിമയാവാൻ യൂദ സന്നദ്ധനാകുന്നു. മറ്റൊരാളുടെ കുറ്റവും അതിനുള്ള ശിക്ഷയും ഏറ്റെടുക്കാൻ സന്നദ്ധനാകുന്നു യൂദ. ഇതാണ് യൂദായുടെ സവിശേഷത. അവനെൻ്റെ സഹോദരനാണെന്ന് ഏറ്റുപറയുകയും ആ സഹോദരന് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന യൂദായാണ് യാക്കോബിൻ്റെ അനുഗ്രഹത്തിന് പ്രത്യേകം പാത്രീഭൂതനാവുന്നത്. ഈ യൂദായുടെ വംശത്തിൽ നിന്നാണ് പിന്നീട് ഒരു രാജാവ് വരിക. ആ യൂദായുടെ വംശത്തിൽ നിന്നാണ് രക്ഷകനും വരുന്നത്. അപ്പോൾ യാക്കോബ് യൂദായ്ക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ വരാൻ പോകുന്ന ഒരു രക്ഷകനെക്കുറിച്ച്, പ്രത്യേകിച്ചും ഒരു രാജാവിനെക്കുറിച്ച് ഉള്ള ഒരു സൂചന ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇതാണ് ആദ്യത്തേത്, രാജ്യത്വത്തെ സംബന്ധിച്ച സൂചന ഇവിടെ കൂടുതൽ വ്യക്തമാവുകയാണ്. അപ്പോൾ യൂദ രാജവംശമായിത്തീരുന്നു. അതാണ് ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്വത്തെ സംബന്ധിച്ച വ്യക്തമായ ആദ്യത്തെ പ്രവചനമാണിത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രക്ഷകനെ സംബന്ധിച്ച ആദ്യത്തെ പ്രവചനം കണ്ടു. പക്ഷേ ആ രക്ഷകൻ യൂദാ വംശത്തിൽ നിന്ന് വരുന്ന രാജാവായിരിക്കും എന്ന് ഏറ്റവും വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇവിടെയാണ്. അത് യാക്കോവിൻ്റെ ഒരു അനുഗ്രഹമായി, പ്രവചനമായി അവതരിപ്പിക്കുക. ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ആരാണ് ഈ അധികാരി? അധികാരി എപ്പോഴാണ് വന്നു ചേരുക? അത് ഈ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നില്ല. അധികാരി വന്നു ചേരുന്നത് വരെ ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല എന്ന് പറയും. യൂദായുടെ ഗോത്രത്തിൽ പിറക്കുന്ന ഒരു രാജാവുണ്ടായിരിക്കും, ആ രാജാവിലൂടെയാണ് ജനതകൾ അവരെ അനുസരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള ഒരു സൂചന ഇവിടെ കിട്ടി. ഇനി ഇത് കുറച്ചുകൂടി വ്യക്തമാകും മറ്റു പ്രവചനങ്ങളിൽ. ഈ രാജാവിൻ്റെ കാലത്ത് പ്രത്യേകതയുമുണ്ട്. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. അത് സമൃദ്ധിയുടെ ഒരു അടയാളമായിട്ടാണ് കാണുന്നത്. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും എന്നതും. അപ്പോൾ മിശിഹായുടെ വരവ് വലിയ സമൃദ്ധിയുടെ ഒരു കാലമായിരിക്കും. ആ സമൃദ്ധി എല്ലാവർക്കും ലഭ്യമായിരിക്കും എന്നൊരു സൂചനയുമുണ്ട്. ഇതാണ് പിന്നീട് കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്നത്. 6 കൽഭരണികളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുമ്പോൾ ഈ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും എന്ന പ്രവചനം പൂർത്തിയാകുന്നത് പോലെ തോന്നും. അപ്പോൾ യാക്കോബ് ഒരു വാഗ്ദാനം നൽകി, ഒരു പ്രവചനമായി നൽകി, വരാൻ പോകുന്ന ഒരു രക്ഷകൻ രാജാവ് യൂദായുടെ ഗോത്രത്തിൽ നിന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. 2-ാമത്തെ പ്രവചനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ്. സംഖ്യാപുസ്തകം 22-24 വരെയുള്ള അധ്യായങ്ങളിൽ പ്രത്യേകമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജാതീയനായ ഒരു പ്രവാചകൻ, ബാലാം എന്നാണ് പേര്, യൂഫ്രട്ടീസ് നദീതീരത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് മറ്റൊരു വിജാതീയനാണ്, ബാലാഖ്. മോവാബ് ദേശത്തെ രാജാവായ ബാലാഖ് ബാലാമിനെ വിളിച്ചു വരുത്തി. കാരണം ഇതാണ്, ഒരു ജനത വന്ന് തൻ്റെ ദേശം മുഴുവനും കീഴടക്കാൻ പോകുന്നു. ഒരു ദേശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജനതയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കാത്ത ശക്തമായ ജനതയെ ശപിച്ചു തോൽപ്പിക്കാൻ വേണ്ടിയാണ് ബാലാം എന്ന പ്രവാചകനെ ബാലാഖ് എന്ന രാജാവ് വിളിച്ചു വരുത്തുന്നത്. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുക. പുറപ്പാട് സംഭവത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന അത്ഭുതകരമായ ശക്തി ദൈവത്തിൻ്റെ പരിപാലനയാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുകയും ചെങ്കടൽ മുറിച്ച് കടന്നു വരികയും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയും എതിർത്ത് നിന്നവരെയെല്ലാം തോൽപ്പിക്കുകയും ചെയ്ത ഈ ഒരു ജനം തൻ്റെ ദേശം മുഴുവനും കീഴടക്കാൻ പോകുന്നു എന്ന് മോവാബ് ദേശത്തെ രാജാവ് ബാലാഖ് ഭയന്നു. അതുകൊണ്ട് ബാലാഖ് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രസിദ്ധ പ്രവാചകനായ ബാലാമിനെ വിളിച്ചു വരുത്തുകയാണ്. 22-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക, എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ഫലം അറിയാവുന്ന ഒരു രാജാവാണ് ഇവിടെ പറയുക. നീ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു, നീ ശപിക്കുന്നവനെ ദൈവം ശപിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അബ്രഹാമത്ത് നൽകിയ അതേ വാഗ്ദാനം ഇവിടെ ബാലാമിനെക്കുറിച്ചും പ്രതിപാദിക്കുകയാണ്. ബാലാം ഉടനെ പുറപ്പെടാൻ തയ്യാറാകുന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. 1 അല്ല 2 ദിവസം ആദ്യമേ പോകാൻ തയ്യാറാകുന്നില്ല. വീണ്ടും ബാലാഖിൻ്റെ സേവകന്മാർ വരുമ്പോഴാണ് കർത്താവിനോട് അനുവാദം ചോദിക്കുക. അവസാനം അനുവാദം സ്വീകരിച്ചു പോരുന്ന ബാലാമിന് ദൈവം തന്നെ കഴുതയിലൂടെ താക്കീത് കൊടുക്കുന്നു. ഇതര സംഭവങ്ങളെല്ലാം വാഗ്ദാനത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവം പറയുന്നത് മാത്രമേ താൻ പറയാവൂ എന്ന് ബാലാമിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് അവസാനം കഴുത സംസാരിക്കുന്നതായി ഒക്കെ ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ അവസാനം മോവാബ് ദേശത്ത് എത്തുന്ന ബാലാം ബാലാക്കിൻ്റെ ആഗ്രഹപ്രകാരം ഇസ്രായേലിനെ ശപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിന് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. 7 ബലിപീഠങ്ങൾ, 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ബലിയർപ്പണത്തിന് ശേഷം ഒന്നല്ല പലതവണ ബാലാം ഇസ്രായേലിനെ ശപിക്കാൻ ശ്രമിക്കുകയും ആ ശാപം അനുഗ്രഹമായി പകരുകയും ചെയ്യുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തേത് 23-ാമത്തെ അധ്യായം. 23-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യത്തെ ബാലാമിൻ്റെ അനുഗ്രഹം. അവിടെ വളരെ അവ്യക്തമായ ഒരു പ്രവചനമാണുള്ളത്. 9-10 വാക്യങ്ങളിൽ, പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. വേറിട്ടു പാർക്കുന്ന ഒരു ജനം, ജനതകളോട് ഇടകലരാത്ത ഒരു ജനം. യാക്കോബിൻ്റെ ധൂളിയെ എണ്ണാൻ ആർക്കു കഴിയും? ഇസ്രായേലിൻ്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? അത് ഇസ്രായേലിൻ്റെ ബലത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ചൊക്കെയുള്ളൊരു സൂചനയാണ്. വേറിട്ടു പാർക്കുന്ന ഒരു ജനം, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. ആ ജനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. 2-ാമത്തെ പ്രവചനം 18-24 വരെയുള്ള വാക്യങ്ങളാണ്. 23-ാം അധ്യായം 18 മുതൽ 24 വരെ. അതിൽ രണ്ട് വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 21-23, യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോടുകൂടെയുണ്ട്. രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം അവരോടുകൂടെയുണ്ട്, രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. അപ്പോൾ ഈ ജനതയിൽ നിന്ന് ഒരു രാജാവ് കടന്നു വരും എന്ന വാഗ്ദാനം അഥവാ പ്രതീക്ഷ ഇവിടെ ആവർത്തിക്കുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ, യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് പാത്രീഭൂതരായ ഈ ജനത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവർ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നിടത്തോളം കാലം നമുക്ക് വളരെ ശ്രദ്ധേയമായൊരു പാഠം ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ദുഷ്ടശക്തിക്കും ഒരു മന്ത്രവാദത്തിനും ഒരു പിശാചിനും ഒരു കൂടോത്രത്തിനും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തോൽപ്പിക്കാനോ ദ്രോഹിക്കാനോ സാധിക്കുകയില്ല. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ഇതാണ് 2-ാമത്തെ പ്രവചനം, ബാലാമിൻ്റെ പ്രവചനം. 3-ാമത്തേത് 24-ാമത്തെ അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. അതിൽ രാജ്യത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമായി വരുന്നു. ബെയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരം എത്ര മനോഹരം! ഇസ്രായേലെ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെ ആണവ. 7-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും, വിത്തുകൾക്ക് സമൃദ്ധമായ ജലം ലഭിക്കും. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും, അവൻ്റെ രാജ്യം മഹത്വമണിയും. അപ്പോഴേ രാജാവിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ഒരു പരാമർശം, അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. ഇസ്രായേൽക്കാർ തോൽപ്പിച്ച രാജാവാണ് അഗാഗ്. അപ്പോൾ ശക്തനായ അജയനായ ഒരു രാജാവാണ് ഇസ്രായേലിൽ വരാൻ പോകുന്നത്. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും, അവൻ്റെ രാജ്യം മഹത്വമണിയും. ശക്തനായ ഒരു രാജാവ് വരും, ആ രാജാവ് ഇസ്രായേലിൽ ഭരണം നടത്തും. അത് 3-ാമത്തെ പ്രവചനം. 4-ാമത്തേതാണ് ഏറ്റവും കൂടുതൽ വ്യക്തത കൈവരിക്കുന്ന പ്രവചനം. ബാലാമിനെ ബാലാക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇതുവരെ ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. അതിൽ ബാലാമിനോട് ബാലാക്കിന് അതൃപ്തി തോന്നി. പക്ഷേ ബാലാം പണ്ടേ പറഞ്ഞിരുന്നു, ദൈവം പറയുന്നത് മാത്രമേ ഞാൻ പറയൂ, എനിക്ക് കിട്ടുന്ന വചനം മാത്രമേ എനിക്ക് തരാൻ സാധിക്കൂ, സ്വന്തമായി ഒന്നും പറയാൻ എനിക്കാവില്ല. അപ്പോൾ ഒരു പ്രവാചകൻ്റെ യഥാർത്ഥമായ സ്വഭാവം ബാലാമിലൂടെ പ്രകടമാവുകയാണ്. ദൈവം അറിയിക്കുന്നതെന്തോ അത് പറയുക, ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുന്ന ഒരു വിജാതീയ പ്രവാചകൻ. ഇസ്രായേൽക്കാരനല്ലവൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇസ്രായേലിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്നുവെന്നും എല്ലാ ജനതകളിലൂടെയും ദൈവം പ്രവർത്തിക്കുമെന്നും പറയുമെന്നും ഉള്ളതിൻ്റെ ഒരു സൂചന കൂടി നമുക്കിവിടെ ലഭിക്കുകയാണ്. നാലാമത്തെ പ്രവചനത്തിൽ നമ്മളിപ്രകാരം കാണാം. 24 വാക്യങ്ങൾ. ബാലാം പ്രവചനം തുടർന്നു. ബെയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് താൻ പറയുന്നത് എന്ന് അടിവരയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുറപ്പിക്കുകയാണ്. അതിനുശേഷം എന്താ പറയുന്നത്? ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ബൈബിൾ വാക്യം, പ്രവചനം. 24 സംഖ്യാപുസ്തകം 24:17 വാക്യം. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ക്ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഏദോം അന്യാധീനമായിത്തീരും, ശത്രുവായ സെയിറും, ഇസ്രായേലോ സുധീരം മുന്നേറും. 19 വാക്യം. ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും, പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും. ഇപ്പോഴേ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഉള്ളതിവിടെ. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, അതാണ് ആദ്യത്തേത്. നക്ഷത്രം, ഒരു പുതിയ നക്ഷത്രം ഉദിക്കാൻ പോകുന്നു. യാക്കോബിൽ നക്ഷത്രം ഉദിക്കുമെന്ന് പറയുമ്പോൾ ഒരു രാജാവ് വരുന്നതിനെക്കുറിച്ചാണ് സൂചന. നക്ഷത്രം ഇവിടെ ഒരു രാജാവിൻ്റെ പ്രതീകമായി മാറുന്നു. യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. നമ്മൾ ക്രിസ്മസ് ആയി അനുബന്ധിച്ച് നക്ഷത്രങ്ങൾ, ഒരുപാട് നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട്. നക്ഷത്രം ഒരു വഴികാട്ടിയായിട്ടാണ് കണക്കാക്കുക. നക്ഷത്രം ഒരു സൂചനയാണ്. നക്ഷത്രം ഉദിക്കുന്നത് ഒരു രാജാവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ പറയുന്നത്. യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. ഈ ഒരു വാഗ്ദാനം ഇസ്രായേലിൽ നിലനിന്നു. അതുകൊണ്ടാണ് കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനികൾ ബേത്ലഹത്തേക്ക് വരിക. മത്തായി എഴുതിയ സുവിശേഷം 2 വാക്യത്തിൽ ഇപ്രകാരം കാണും. പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറൂസലമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെ ആണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കിഴക്ക് നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോഴേ കിഴക്കു നിന്നുള്ള ജ്ഞാനികൾ, അവർ രാജാക്കന്മാരെന്ന് പിന്നീട് ചരിത്രമാണ് വിശേഷിപ്പിക്കുക, സഭാ പാരമ്പര്യങ്ങൾ. അപ്പോൾ രക്ഷകനെ കാത്തിരുന്ന, രക്ഷ പ്രതീക്ഷിച്ചിരുന്ന വിജാതീയരുടെ പ്രതിനിധികളാണ് കിഴക്കു നിന്ന് വരുന്നവർ. അവരെ നയിക്കുന്നത്, രക്ഷകൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു നക്ഷത്രമാണ്. കിഴക്ക് അവൻ നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 7 വാക്യത്തിൽ. അപ്പോൾ ഹെരോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചു. ഇങ്ങനെ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പ്രത്യേകത ഇസ്രായേലിന് പരിചിതമായിരുന്നു എന്ന് വ്യക്തം. എപ്പോഴാണിത് പ്രത്യക്ഷപ്പെട്ടത് എന്നന്വേഷിച്ചു, മനസ്സിലാക്കി. അതിനുശേഷം അവരെ ബേത്ലഹത്തേക്ക് പറഞ്ഞയക്കുകയാണ്. 9 വാക്യത്തിൽ വീണ്ടും പറയും, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. ഇതാണ് ക്രിസ്മസും നക്ഷത്രവും തമ്മിലുള്ള ബന്ധം. ഇതൊരു പ്രത്യാശയുടെ പ്രതീകമാണ്. നക്ഷത്രം വഴി കാണിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നവർക്ക് പ്രപഞ്ചശക്തികളും പ്രപഞ്ച നിയമങ്ങളും തന്നെ ദൈവത്തിലേക്ക് വഴി കാട്ടും എന്നൊരു സൂചനയും ഇവിടെയുണ്ട്. ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതായി. ഇനി വെളിപാട് പുസ്തകത്തിലും നമ്മൾ കാണും നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു സൂചന. വെളിപാട് പുസ്തകം 22:16 വാക്യത്തിൽ നമ്മളിപ്രകാരം വായിക്കും. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ഇപ്പോഴ് നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രവചനം യേശുവിൽ പൂർത്തിയാവുന്നതായി ഇവിടെ നമ്മൾ കാണും. അപ്പോൾ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ചെങ്കോൽ ഉയരും. അതാണ് പ്രവചനത്തിൻ്റെ 2 ഭാഗം. അത് യാക്കോബ് തന്നെ നൽകിയ വാഗ്ദാനത്തിൻ്റെ ആവർത്തനവുമാണ്. അപ്പോൾ നക്ഷത്രവും ചെങ്കോലും പര്യായങ്ങളായിട്ടാണ് ഉപയോഗിക്കുക. ഹെബ്രായ ഭാഷയിൽ സമാന്തര വാക്യങ്ങൾ പാരലലിസം എന്നൊരു ഒരു സിനോണിമസ് പാരലലിസം അഥവാ ഏകാർത്ഥമായ സമാന്തര വാക്യങ്ങൾ എന്ന ഒരു രചനാരീതിയുണ്ട്. അതുകൊണ്ടാണ് യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ചെങ്കോൽ ഉയരുന്നു എന്ന് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. യാക്കോബും ഇസ്രായേലും ഒരേ അർത്ഥം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ നക്ഷത്രവും ചെങ്കോലും. അപ്പോൾ നക്ഷത്രം ചെങ്കോൽ രണ്ടും രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത്തേത് 19-ാമത്തെ വാക്യത്തിൽ പറയും, ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഒരു രാജാവ് വരും. അത് ഇപ്പോഴല്ല, അകലെയാണ്. ഞാനവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. അവനെ കാണുന്നു, ഇപ്പോഴല്ല. വരാൻ പോകുന്ന വിദൂരസ്ഥമായ ഭാവിയിലേക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടിയ വിജാതീയ പ്രവാചകനായ ബാലാം പറയുകയാണ്, ഒരു രക്ഷകൻ വരാൻ പോകുന്നു ഇസ്രായേലിൽ. അവൻ്റെ വരവിന് ഒരുക്കമായി ഒരു നക്ഷത്രത്തെ അയക്കും അഥവാ നക്ഷത്രം ഉദിക്കും എന്നൊരു സൂചന, അഥവാ നക്ഷത്രം തന്നെ ഈ രാജാവിൻ്റെ പ്രതീകവുമാണ്. ആ നക്ഷത്രത്തെ അനുഗമിച്ചവർ ബേത്ലഹേമിലേക്ക് വന്നു, അവർ യേശുവിനെ രക്ഷകനായി കണ്ടു, ആരാധിച്ചു. ഈ നക്ഷത്രം ഇന്നും നമുക്ക് വഴികാട്ടിയാണ്. ഞാനാണ് പ്രഭാത നക്ഷത്രമെന്ന് യേശു പറയുമ്പോൾ, പ്രഭാത നക്ഷത്രം അന്ധകാരം അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ്. പുലർകാല നക്ഷത്രമെന്ന് പറയും, രാത്രി അവസാനിക്കാൻ പോകുന്നു, ഇതാ പ്രഭാതം വരുന്നു. ഇതാണല്ലോ നക്ഷത്രം നൽകുന്ന സന്ദേശം. ഞാൻ ദാവീദിൻ്റെ പേരും പ്രഭാത നക്ഷത്രവുമാണ്. അപ്പം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൻ്റെ ജീവനിലേക്കും പ്രകാശത്തിലേക്കും നയിക്കുന്ന ആ യേശുവാണ് നമ്മുടെ പ്രഭാത നക്ഷത്രം. അവനാണ് പ്രകാശം, അവനിലൂടെയാണ് രക്ഷ, അവനാണ് രാജാവ്. ചെങ്കോൽ അധികാരത്തിൻ്റെ അടയാളം കൂടിയാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നവൻ, എല്ലാവർക്കും സമാധാനവും ശാന്തിയും നീതിയും നേടിക്കൊടുക്കുന്നവൻ, അവൻ്റെ ഭരണമാണ് ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകേണ്ടത്. ദൈവരാജ്യം ആഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യേശു കടന്നു വന്നത്. ആ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ്റെ ഭരണം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, അവൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പ്രഭാത നക്ഷത്രമായി അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് അയച്ചു തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ലോകത്തിലെ അന്ധകാരം അവസാനിക്കുകയും പ്രകാശം പ്രസരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണല്ലോ പ്രഭാത നക്ഷത്രം. ആ പ്രഭാത നക്ഷത്രത്തെ, പുതിയ നക്ഷത്രത്തെ അനുഗമിച്ച് ജ്ഞാനികൾ ബേത്ലഹേമിലേക്ക് വന്ന് രക്ഷകനെ കണ്ടെത്തിയതുപോലെ ഞങ്ങളുടെ ഉള്ളിലും അങ്ങയുടെ പ്രകാശം ചൊരിയുകയും രക്ഷകൻ്റെ സൗധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ചെങ്കോലും അങ്ങയുടെ ഭരണവും ഞങ്ങൾ ഏറ്റുവാങ്ങി സ്വീകരിക്കാനും അങ്ങയുടെ ഭരണത്തിന് ഞങ്ങളെ തന്നെ വിധേയരാക്കാനും അങ്ങയുടെ നിയമം ഹൃദയത്തിൽ സ്വീകരിച്ച് നടപ്പിലാക്കാനുമുള്ള കൃപയും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.